ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് തിരിച്ച ഗാന്ധി 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി. കാര്യങ്ങൾ നേരിട്ട് പഠിക്കാനായി അദ്ദേഹം ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചു. അന്ന് ഇന്ത്യൻ ദേശീയതയുടെ നായകരായിരുന്ന നേതാക്കന്മാരെയെല്ലാം സന്ദർശിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഫിനിക്സ് ആശ്രമത്തിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെ രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലേക്ക് ക്ഷണിച്ചു. ഗാന്ധിജിയും ടാഗോറും പരിചയപ്പെടുന്നു. അങ്ങനെയാണ് മരിക്കുവോളം നീണ്ട സുഹൃത്ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അഹമ്മദാബാദിലെ കൊച്ചറാബിൽ 1915 മെയ് 25 അദ്ദേഹം സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു. ജനസേവനത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നവർ അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. സ്വയം നൂൽ നൂറ്റുകൊണ്ട് വസ്ത്രമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലുള്ള ഖാദി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി. 1917 ഏപ്രിൽ 16 ചമ്പാരൻ ജില്ലയിൽ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥയനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഗാന്ധി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റ് വരിച്ചു. പിന്നീട് 1917-1918 കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായ ഗുജറാത്തിലെ ഖേഡാ കർഷക സമരം, അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പാക്കി. 1917 ജൂണിൽ സത്യാഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി. പിന്നീടിത് സബർമതി ആശ്രമമെന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. യുദ്ധത്തിന് ശേഷമെങ്കിലും ബ്രിട്ടീഷുകാരുടെ നയത്തിന് മാറ്റമുണ്ടാവുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ആ പ്രതീക്ഷ സഫലമായില്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ സമരങ്ങൾ ശക്തമായി തീർന്നു. ഇതിനകം ഗാന്ധിജിയെ നേതാവായി മറ്റ് നേതാക്കൾ അംഗീകരിച്ച് തുടങ്ങിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സമരങ്ങളും അതിന് കാരണമായിരുന്നു. നിസ്സഹകരണ സമരം. റൗലക്സ് ആക്ട് എന്ന നിയമത്തിനെതിരെ 1919 മാർച്ച് 30 ഹർത്താൽ ആചരിക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു. നിസ്സഹകരണ സമരം അന്നാണ് തുടങ്ങിയത്. ഹർത്താലിൻ്റെ തീയതി മാറ്റിയെങ്കിലും പലയിടങ്ങളിലും മാർച്ച് 30 തന്നെ ഹർത്താൽ ആചരിക്കപ്പെട്ടു. ആളുകൾ ഗാന്ധിയുടെ വാക്കനുസരിച്ച് വിദ്യാലയങ്ങളും കോടതികളും ബഹിഷ്കരിക്കുകയും ബ്രിട്ടീഷ് സ്ഥാനങ്ങളും സ്ഥാനപ്പേരുകളും ഉപേക്ഷിക്കുകയും ചെയ്തു. ദില്ലിയിൽ നടന്ന പോലീസ് വെടിവയ്പ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ അങ്ങോട്ട് പോയ ഗാന്ധിയെ നിരോധനാജ്ഞ ലംഘിച്ചു എന്ന പേരിൽ ഏപ്രിൽ 10 അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെങ്ങും ഹർത്താൽ ആചരിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഏപ്രിൽ 13 ജാലിയൻവാലാബാഗിൽ വെച്ച് സമരക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഇതേ തുടർന്ന് നിയമലംഘന സമരം താൽക്കാലികമായി ഏപ്രിൽ 18 നിർത്തിവെച്ചു. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് ജനക്കൂട്ടം രോഷം പൂണ്ട് പോലീസ് സ്റ്റേഷൻ ചുട്ടരിക്കുകയും പോലീസുകാരെ വധിക്കുകയും ചെയ്തു. ഇതോടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തി. ബ്രിട്ടീഷുകാരാകട്ടെ യങ് ഇന്ത്യ എന്ന മാസികയിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റമാരോപിച്ച് 6 കൊല്ലത്തേക്ക് തടവിന് ശിക്ഷിച്ചു. എന്നാൽ ആരോഗ്യസ്ഥിതിയെ മോശമായപ്പോൾ 2 വർഷം കഴിഞ്ഞ് വിട്ടയച്ചു. തുടർന്ന് ഇന്ത്യയൊട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു. ഐക്യത്തിനെതിരെ പല യോഗങ്ങളിലും പ്രസംഗിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി ശ്രമിച്ചു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും യങ് ഇന്ത്യ പോലുള്ള പത്രപ്രസിദ്ധീകരണങ്ങളുടെ മേലുള്ള നിരോധനങ്ങൾ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ നിയമലംഘന പരിപാടികളിൽ നികുതി നിഷേധം കൂടി ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം വൈസ്രോയി റീഡിംഗ് പ്രഭുവിന് അന്ത്യശാസനം നൽകി. ഗാന്ധിജിയുടെ മേൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഏൽക്കാനായി സമ്മർദ്ദം ഏറി വന്നു. നൂൽനൂൽപ്പ് ഒരു ആധ്യാത്മിക യാനമായി കണക്കാക്കി ഓരോ പ്രവർത്തകനും ഖദർ ധരിക്കണമെന്ന വ്യവസ്ഥയിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ തയ്യാറായി. നിയമലംഘന സമരം. ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലുമില്ലാത്ത സൈമൺ കമ്മീഷൻ നിർദ്ദേശങ്ങളെ ബഹിഷ്കരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതനുസരിച്ച് നാടെങ്ങും പ്രക്ഷോഭം ഉയർന്നു. ലാലാ ലജപത് റോയി ഉൾപ്പെടെ പല പ്രമുഖരെയും ബ്രിട്ടീഷ് പട്ടാളം വകവരുത്തി. ഇതിനിടയിൽ ഭൂനികുതിയിലെ വർധനവിൽ പ്രതിഷേധിച്ച് ഗാന്ധി ബർദോളിയിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. നാടൊട്ടുക്ക് June 12 ബർദോളി ദിനം ആചരിച്ചു. സബർമതി ആശ്രമത്തിൽ 1930 February 14 മുതൽ 16 വരെ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് പ്രവർത്തക സമിതി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുവാൻ തീരുമാനമെടുത്തു. ഇതിൻ്റെ നേതൃത്വം ഗാന്ധിയെയാണ് ഏൽപ്പിച്ചത്. ഉപ്പ് ഉൽപ്പാദനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ചുമത്തിയ കരത്തിനോട് പ്രതിഷേധിക്കാൻ 1930 അദ്ദേഹം 1000 ആളുകൾ പങ്കെടുത്ത ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 78 അനുയായികൾക്കൊപ്പം March 12 ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ജനങ്ങൾ കൂടി, ജാഥ കനത്തു. പലയിടങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് April 5 ദണ്ണി എന്ന തീരദേശ ഗ്രാമത്തെത്തി. അവിടെ കടപ്പുറത്ത് ഉപ്പുണ്ടാക്കി ഗാന്ധിയും അനുയായികളും നിയമം ലംഘിച്ചു. ഇന്ത്യയിലെങ്ങും നിയമലംഘന സമരങ്ങൾ അരങ്ങേറി. പലയിടങ്ങളിലും ലാത്തിച്ചാർജും വെടിവയ്പ്പും ഉണ്ടായി. ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു സംഭവമായി അത്. ജാഥയെ തുടർന്ന് ദണ്ണിക്കടപ്പുറത്ത് അദ്ദേഹം സത്യാഗ്രഹമിരുന്നു. May 4 ഗാന്ധിയെ സത്യാഗ്രഹ ക്യാമ്പിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇന്ത്യയൊട്ടാകെ പ്രതിഷേധം അലയടിച്ചു. July 6 ഗാന്ധി ദിനം കൊണ്ടാടി. മുംബൈയിലും ഷോലാപ്പൂരിലും തൊഴിലാളികൾ പണിമുടക്കി. 1931 January 25 അദ്ദേഹത്തെ മോചിതനാക്കി. March 5 ഇർവിൻ കരാർ അനുസരിച്ച് ഗാന്ധി നിയമലംഘന സമരം അവസാനിപ്പിച്ചു. ഇന്ത്യയ്ക്ക് അനുയോജ്യമായ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 2nd വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധിയായി ഗാന്ധിയെയാണ് തെരഞ്ഞെടുത്തത്. അദ്ദേഹം 1931 August 29 ലണ്ടനിലേക്ക് തിരിച്ചു. എന്നാൽ വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിരുന്നു. September 1 അത് നിർത്തിവെക്കപ്പെട്ടു. തിരിച്ച് നാട്ടിലെത്തിയ ഗാന്ധിജി സമരപ്രക്ഷോഭങ്ങൾ തുടർന്നു. താമസിയാതെ അദ്ദേഹം ജയിലിലായി. കോൺഗ്രസ് 2nd നിയമലംഘന സമരം ആരംഭിച്ചു. ഇത്തവണ കസ്തൂർബായും സമരത്തിന് സജീവമായി പങ്കെടുത്തു. കസ്തൂർബ 1932 January 15 അറസ്റ്റ് വരിച്ചു. മക്ഡൊണാൾഡിൻ്റെ വർഗീയ വിധിക്കെതിരെ 1932 September 21 ഗാന്ധി യർവാദ ജയിലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. അധസ്ഥിത ഹിന്ദു സമുദായങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയോജകമണ്ഡലം എന്ന ആ വിധി ഇന്ത്യയിൽ ചേരിതിരിവുണ്ടാക്കുമെന്നാണ് എന്ന് കരുതി ഗാന്ധി അതിന് പകരം പൊതുമണ്ഡലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്കായി സംവരണം ഏർപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് വാദിച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അംഗീകരിക്കപ്പെട്ടു. 1932 September 24 പൂനെ കരാർ എന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ അദ്ദേഹം അപ്പോഴും ജയിൽ മോചിതനായിരുന്നില്ല. 1933 May 8 2nd നിയമലംഘന സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. ഹരിജൻ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഉപവാസ സമരം ആരംഭിച്ചു. എന്നാൽ അത് 9 അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കി. ജയിലിന് പുറത്തും നിരാഹാരം തുടർന്ന ഗാന്ധി May 29 പൂനെയിൽ വെച്ചാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം വ്യക്തിഗത സിവിൽ നിയമലംഘനങ്ങൾ ആരംഭിക്കുകയും വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ആദ്യം സബർമതി ജയിലിലും പിന്നീട് യർവാദ ജയിലിലുമായിരുന്നു. August 4 മോചിതനായെങ്കിലും വീണ്ടും നിയമലംഘനം ആരോപിച്ച് 1 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഹരിജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുവാദം തരാത്തതിൽ പ്രതിഷേധിച്ച് August 16 ജയിലിൽ നിരാഹാരമാരംഭിച്ചു. ആരോഗ്യനില വഷളായതിനാൽ August 25 വ്യവസ്ഥകളൊന്നുമില്ലാതെ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഹരിജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുഴുകി. ഹരിജനക്ഷേമ ഫണ്ട് പിരിക്കാനുള്ള യാത്രക്കിടയിൽ അദ്ദേഹം 4ാം വട്ടം 1934 January 10 കേരളത്തിലെത്തി. തലശ്ശേരി, വടകര, ചാലക്കുടി, തിരുവനന്തപുരം, കന്യാകുമാരി എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഈ സന്ദർശനത്തിനിടയിലാണ് വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന നൽകിയത്. കോൺഗ്രസ് ഇതിനിടയ്ക്ക് കടുത്ത തീവ്രവാദികളായ പ്രവർത്തകരുടെ കയ്യിൽ പെട്ടിരുന്നു. സ്വയംഭരണത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ ഗാന്ധി ഇതിനോട് യോജിച്ചില്ല. പൂർണ്ണ സ്വരാജിന് വേണ്ടി ന്യായവും സമാധാനപരവുമായ എല്ലാ വ്യവസ്ഥകളും സ്വീകരിക്കുമെന്ന കോൺഗ്രസ് നിബന്ധനയിലെ 1ാം വകുപ്പ് കഴിയുന്നതും അക്രമരഹിതവും സത്യസന്ധവുമായ മാർഗങ്ങളെന്ന് തിരുത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം 1934 September 1 പ്രമേയം അംഗീകരിച്ചതിനെ തുടർന്ന് October 29 കോൺഗ്രസ് പാർട്ടി വിട്ടതായി ഗാന്ധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർട്ടി വിട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പങ്ക് സംഘടനാ നയരൂപീകരണത്തിന് നിർണായകമായിരുന്നു. വാർധായിലെ സേവാഗ്രാം ആശ്രമത്തിലേക്ക് 1936 April 20 അദ്ദേഹം താമസം മാറ്റി. ഗ്രാമീണ ജീവിത വികാസത്തിന് ആവശ്യമായ പദ്ധതികൾക്ക് സേവാഗ്രാം വഴികാട്ടിയായി തീർന്നു. തിരുവിതാംകൂറിൽ ചിത്രതിരുനാൾ മഹാരാജാവ് 1936 November 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചപ്പോൾ ഗാന്ധി അതിനെ ആധുനിക കാലത്തിൻ്റെ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം 5ാം വട്ടം കേരളത്തിലെത്തിയത്. അതൊരു തീർത്ഥാടന യാത്രയായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് 1937 April 1 നിലവിൽ വന്നു. അതിനെതിരായി കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചു. വൈസ്രോയി ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. October 22, 23 തീയതികളിൽ വാർത്തയിൽ ചേർന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഗാന്ധിയായിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം തൻ്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചു. തൊഴിലധിഷ്ഠിതവും ഭാരതീയവുമായ പദ്ധതിയായിരുന്നു അത്. നയീം താലീം എന്നും ഇത് അറിയപ്പെടുന്നു. ഹരിപുര കോൺഗ്രസ് സമ്മേളനം ഇത് അംഗീകരിച്ചു. എന്നാൽ ഇതിനെ മുസ്ലിം ലീഗ് എതിർത്തിരുന്നു. കിറ്റ് ഇന്ത്യ സമരം. ഇടക്കാല സർക്കാർ അനുവദിക്കുന്നില്ല എങ്കിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ 1940 മാർച്ച് 18 ബീഹാറിലെ രാംഗഡിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം തീരുമാനിക്കുകയും അതിൻ്റെ നേതൃത്വം ഗാന്ധിജിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ കോൺഗ്രസ് നിർബന്ധപൂർവം ഗാന്ധിജിയെ തിരികെ കൊണ്ടുവന്നിരുന്നു. ഇന്ത്യക്കാരുടെ സമ്മതമില്ലാതെ ഇന്ത്യയെ 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കാളിയാക്കിയതിൽ പ്രതീകാത്മകമായി പ്രതിഷേധിക്കാൻ അദ്ദേഹം വ്യക്തിഗതമായി തീരുമാനിച്ചു. 1942 മാർച്ചിൽ സർ സ്റ്റാഫോർഡ് ക്ലിപ്സ് ഇന്ത്യയിലെത്തുകയും ഗാന്ധിജിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതേ തുടർന്ന് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വാഗ്ദാനം ചെയ്യപ്പെട്ടു. എന്നാൽ പൂർണ്ണ സ്വരാജായിരുന്നു മിക്കവർക്കും വേണ്ടിയിരുന്നത്. അതിൽ കുറഞ്ഞത് ഒന്നുകൊണ്ടും അവർ തൃപ്തരാകുമായിരുന്നില്ല. ഗാന്ധിജി ഏപ്രിലിൽ സർക്കാരിന് സമർപ്പിച്ച പ്രമേയം 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് സമിതി നിരാകരിക്കുകയും ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ കരട് അനുസരിച്ച് ഓഗസ്റ്റ് പ്രമേയം എന്ന പേരിൽ സുപ്രസിദ്ധ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. സമര നേതൃത്വമേറ്റെടുത്ത ഗാന്ധിജിയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണ് ഡു ഓർ ഡൈ. നമ്മൾ ഒരു സാമ്രാജ്യത്തെ എതിർക്കുകയാണ്, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ഗാന്ധിജിയുടെ ഈ ആശയം മറ്റുള്ളവർ സ്വീകരിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു. തീരുമാനമനുസരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചതിനെ തുടർന്ന് പലയിടങ്ങളിലും ജനങ്ങളും പോലീസും ഏറ്റുമുട്ടി. ഓഗസ്റ്റ് 9 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിൽ പാർപ്പിച്ചു. കോൺഗ്രസിനെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റിലായി. 10,000 തടവിലായി. നിരവധി പേർ മരിക്കുകയും പലർക്കും പരുക്കേൽക്കുകയും ചെയ്തു. തടവുകാരെ മോചിപ്പിക്കുകയും മർദ്ദന നയം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിജി തടവിൽ നിരാഹാരം ആരംഭിച്ചു. ഫെബ്രുവരി 10 ആരംഭിച്ച ഉപവാസം മാർച്ച് 3 നീണ്ടിട്ടും സർക്കാർ അനങ്ങിയില്ല. ഗാന്ധിജിയോടൊപ്പം തടവിലായിരുന്ന കസ്തൂർബ അവിടെ വെച്ച് 1944 ഫെബ്രുവരി 22 അന്തരിച്ചു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മെയ് 6 മാത്രമാണ് ഗാന്ധിജിയെ മോചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജയിൽവാസമായിരുന്നു അത്. ഇന്ത്യൻ തടവിൽ 2089 ദിവസവും ദക്ഷിണാഫ്രിക്കയിൽ 249 ദിവസവും ഗാന്ധിജി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അന്നത്തെ വൈസ്രോയി വേവൽ പ്രഭു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതിയോടെ പ്രഖ്യാപിച്ച പദ്ധതിയെ തുടർന്ന് തടവിൽ കഴിഞ്ഞിരുന്നവരെ 1945 മോചിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് സുതാര്യമായി തുടങ്ങിയിരുന്നു. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേകം രാഷ്ട്രം വേണമെന്ന് ശഠിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്വതന്ത്ര ഭാരതത്തിൽ സമാധാനത്തോടെ സഹവസിക്കണമെന്നാഗ്രഹിച്ച ഗാന്ധിജി ഭാരതത്തിൻ്റെ വിഭജനത്തെ എതിർത്തു. പുതിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈസ്രോയി സിംലയിൽ സർവകക്ഷിയോഗം വിളിച്ചുകൂട്ടിയപ്പോൾ നിരീക്ഷകനായി ഗാന്ധിജിയും പങ്കെടുത്തു. വിഭജനവാദത്തിൽ ഉറച്ച ജിന്നയുടെ നിലപാട് കാരണം ചർച്ച പരാജയപ്പെട്ടതായി വൈസ്രോയി പ്രഖ്യാപിച്ചു. ഇടക്കാല സർക്കാർ രൂപവൽക്കരണത്തിൽ ചേരേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗും ജിന്നയും തീരുമാനിച്ചു. അവർ 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷമായ സമരപരിപാടികൾ ആരംഭിച്ചു. കൽക്കട്ടയിൽ സമരത്തിനിടെ 5,000 പേർ കൊല്ലപ്പെട്ടു. 15,000 പേർക്ക് പരിക്കേറ്റു. ജിന്ന പിന്നീട് താൽക്കാലിക സർക്കാരിലേക്ക് 4 നാമനിർദ്ദേശം ചെയ്തു. വർഗീയ ലഹള അപ്പോഴേക്കും പടർന്നു പിടിച്ചിരുന്നു. കിഴക്കൻ ബംഗാളിലെ മേഘാലയയിലും തിയറയിലും ലഹളകൾ രൂക്ഷമായി. ഗാന്ധിജി ശാന്തി സന്ദേശവുമായി 49 ഗ്രാമങ്ങളിലൂടെ നഗ്നപാദനായി സഞ്ചരിച്ചു. തുടർന്ന് ബീഹാറിലെത്തി. അവിടെയും അദ്ദേഹം ശാന്തി സന്ദേശം പ്രചരിപ്പിച്ചു. വിഭജനത്തോടെ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രയായി. കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് സമിതി അംഗീകരിച്ച ശേഷം ഷൗക്കത്തലിയുമായി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയ്ക്കാണ് ഗാന്ധി ആദ്യം കേരളം സന്ദർശിച്ചത്. 1920 ഓഗസ്റ്റ് 18 അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന യോഗത്തിൽ പ്രസംഗിച്ചു. അടുത്ത സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ചായിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ച ആ സത്യാഗ്രഹം ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അദ്ദേഹം സവർണ ഹിന്ദുക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം ആശാവഹമല്ലാത്തതിനെ തുടർന്ന് ഏപ്രിൽ 7 സത്യാഗ്രഹം പുനരാരംഭിച്ചു. ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അവർണജാഥ നവംബർ 13 തിരുവനന്തപുരം നഗരത്തെ പിടിച്ചു കുലുക്കി. തുടർന്ന് 1925 മാർച്ച് 8 ഗാന്ധി വീണ്ടും കേരളത്തിലെത്തി. അദ്ദേഹം എറണാകുളം വഴി മാർച്ച് 10 വൈക്കത്തെത്തി സത്യാഗ്രഹികളോടൊത്ത് പ്രഭാത ഭജനയിൽ പങ്കെടുത്തു. പിന്നീട് തിരുവിതാംകൂർ പോലീസ് കമ്മീഷണർ പീറ്റുമായി ചർച്ച നടത്തി. 13 വർക്കല കൊട്ടാരത്തിലെത്തി തിരുവിതാംകൂർ റീജ്യൻ റാണി സേതുലക്ഷ്മിബായിയുമായും ദിവാനുമായും ചർച്ച നടത്തി. ഇതിൻ്റെ ഫലമായി സത്യാഗ്രഹ സ്ഥലത്തെ പോലീസ് ഇടപെടൽ അവസാനിച്ചു. നവംബർ 23 വൈക്കം ക്ഷേത്ര നിരത്തുകൾ പൊതുജനങ്ങൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. അദ്ദേഹം ബാലനായ ചിത്തിര തിരുനാൾ, കൊച്ചി മഹാരാജാവ് എന്നിവരെയും സന്ദർശിച്ച് മാർച്ച് 19 പാലക്കാട് വഴി മടങ്ങി. ഈ വരവിൽ അദ്ദേഹം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗിച്ചു. ചാലക്കുടി, കൊച്ചി, വർക്കല എന്നിവിടങ്ങളിൽ അദ്ദേഹം യോഗം നടത്തി. മാർച്ച് 12 ശ്രീ നാരായണഗുരു, കെ കേളപ്പൻ എന്നീ കേരള നേതാക്കളെ അദ്ദേഹം സന്ദർശിച്ചു. ശ്രീ നാരായണഗുരുവിനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം അവർണരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. ദളിതന്മാരെ ഹരിജനങ്ങളെന്നാണ് അദ്ദേഹം സംബോധന ചെയ്തിരുന്നത്. ഗാന്ധിജി 3 കേരളത്തിലെത്തുന്നത് തിരുവാർപ്പ് ക്ഷേത്ര നിരത്തുകളിൽ അയിത്തജാതിക്കാരെ വഴി നടക്കാൻ അനുവദിക്കുന്നതിനായി തിരുവിതാംകൂർ രാജാവിനെയും റാണിയെയും കണ്ട് ചർച്ച നടത്താനാണ്. 1927 ഒക്ടോബർ 9 അവരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം പാലക്കാട്ട് കാമകോടി ശങ്കരാചാര്യരുമായും ചർച്ച നടത്തി. കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് അന്ത്യജനോദ്ധാരണ സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. പാലക്കാട്ടും കോഴിക്കോട്ടും അദ്ദേഹം പ്രസംഗിച്ചു. ഗാന്ധിജി 4 കേരളത്തിലെത്തുന്നത് 1934 ജനുവരി 10 22 വരെയാണ്. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത്. ഈ സന്ദർശനത്തിനിടയിലാണ് കൗമുദി എന്ന പെൺകുട്ടി വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന നൽകിയത്. ഗാന്ധിജി 5 കേരളം സന്ദർശിക്കുന്നത് 1937 ജനുവരി 12 21 വരെയാണ്. ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അവസാനകാലം. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ അവസാനകാലം പൊതുവെ ദുഃഖഭരിതമായിരുന്നു. അദ്ദേഹം വേർതിരുന്ന ഇന്ത്യാ വിഭജനം അതിൻ്റെ പ്രധാന കാരണവുമായിരുന്നു. കസ്തൂർബായുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കി. വിഷ്ണുഭജനമായിരുന്നു ആശ്വാസം. അദ്ദേഹം അനേകം പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൽക്കട്ടയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു. പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഹിന്ദുക്കളും സിഖുകാരും അഭയാർത്ഥികളായെത്തി. സെപ്റ്റംബർ 4 ഡൽഹിയിലും വർഗീയ ലഹള ആരംഭിച്ചു. 1948 ജനുവരിയിലും ഇതേപോലെ ലഹളയുണ്ടായി. സമാധാനത്തിനായി അദ്ദേഹം ഡൽഹിയിൽ ജനുവരി 13 നിരാഹാര സമരം ആരംഭിച്ചു. സമുദായ നേതാക്കളും ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തവരും ഒത്തുതീർപ്പിന് തയ്യാറായപ്പോൾ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന ഹിന്ദു മതഭ്രാന്തൻ്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. ജനുവരി 31 ഗാന്ധിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചു. നാഥുറാമിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു. 1949 നവംബർ 15 നാഥുറാം ഗോഡ്സെയും കുറ്റവാളികളെയും തൂക്കിലേറ്റി. രാജ്ഘട്ടിലെ ലളിതമായ കറുത്ത കരിങ്കൽ പീഠം ആകാശത്തെ സാക്ഷിയായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിലകൊള്ളുന്നു. ഒരറ്റത്ത് ഒരു കെടാവിളക്ക് ഉണ്ട്. രാഷ്ട്രപിതാവ് എന്ന ഗാന്ധിയെ ആദ്യമായി വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസായിരുന്നു. ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല, കുടിലുകളിലാണ് എന്ന് ഗാന്ധി വിശ്വസിച്ചിരുന്നു.